പാട്ട് വളരെ അർത്ഥപൂർണമാണ്.
Those of who are not without job.
ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം
I would like to say something.
അവരോട് ചില വാക്കുകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
And maybe other needs as well.
അതുപോലെ മറ്റാവശ്യങ്ങളുടെ മുഖത്ത് ഇരിക്കുന്നവരോടും.
I have gone through that experience in my life.
എന്റെ ജീവിതത്തിൽ ആ അനുഭവത്തിൽ കൂടി കടന്നു പോയതാണ്.
It's not easy to sustain at that time.
ആ നിലയിൽ ആ സമയത്ത് നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
And it becomes harder for you when you are away from your country and home.
നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിന്നും ഭവനത്തിൽ നിന്നും ദൂരെ ആയിരിക്കുമ്പോൾ അത് കുറെ കൂടി ദുഷ്കരമായിരിക്കും.
One thing I believe like this.
ഞാൻ ഒരു കാര്യം ഈ നിലയിൽ വിശ്വസിക്കുന്നു.
In God's economy there is no recession and inflation.
ദൈവത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ ആ നിലയിലുള്ള പണത്തിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ ഇല്ല.
See, in the world's economy it will be there, recession and inflation, everything.
ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പണപ്പെരുപ്പവും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യവും ഒക്കെ ഉണ്ടാകാം.
But in God's economy there is no recession and inflation.
ദൈവത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പണപ്പെരുപ്പമോ സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യതയോ ഒരിക്കലും ഉണ്ടാകാറില്ല.
Even if standard of living goes up,
നമ്മുടെ ജീവിതത്തിന്റെ രീതി ആ നിലവാരം മുകളിലേക്ക് ഉയർന്നാലും
but God has the capacity to take care of us.
നമ്മെ പരിപാലിക്കുവാനായിട്ട് ദൈവത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുമുണ്ട്, അതിനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്.
In India the price of onion goes up and comes down.
ഇന്ത്യയിൽ ഉള്ളിയുടെ വില മുകളിലേക്ക് പോവുകയും താഴോട്ട് വരികയും ചെയ്യാറുണ്ട്.
Okay. So when this happens everybody panics.
ഇത് സംഭവിക്കുമ്പോൾ എല്ലാവരും വളരെ പരിഭ്രാന്തരായിത്തീരും.
ഐ ഓൾവേസ് സേ ലൈക് ദിസ്, ഗോഡ്സ് ഇക്കണോമി ദ പ്രൈസ് ഓഫ് ഓണിയൻ ആൻഡ് ഇൻഫ്ലേഷൻ ഇറ്റ് ഡസന്റ് ബോദർ.
ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റേതായിട്ടുള്ള ആ സാമ്പത്തികമായിട്ടുള്ള സിസ്റ്റത്തിൽ ഒരിക്കലും പണപ്പെരുപ്പമോ ഇതിന്റെ ഉയർച്ച താഴ്ചകളോ ഉണ്ടാകാറില്ല.
സോ വെൻ വി ഗോ ത്രൂ അൺഎംപ്ലോയ്മെന്റ്,
നാം ജോലിയില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ
ഗോഡ് നോസ് ഇറ്റ്,
ദൈവത്തിന് അതറിയാം.
God needs that we need a job.
നമുക്കൊരു ജോലി ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിനറിയാം.
God knows that we need a life partner.
നമുക്കൊരു ജീവിത പങ്കാളിയെ ആവശ്യമാണ് എന്നുള്ള വസ്തുതയും ദൈവത്തിനറിയാം.
But the basic principle is something like this.
എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം ഇങ്ങനെയാണ്,
faith,
വിശ്വാസം.
And that is the bottom line.
അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ടിരിക്കുന്നത്.
ഐ ഓൾവേസ് സേ വൺ സം എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദിസ്.
ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താറുണ്ട്.
ക്രൈസ്റ്റ് കൻ ഡൈ ഓൺ ദ ക്രോസ് ആൻഡ് സേവ് മീ.
കാൽവരി ക്രൂശിൽ മരിച്ച് ക്രിസ്തുവിനെ എന്നെ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ
can't he take care of my how much is this 12-inch 12-inch stomach?
എന്റെ ഈ 12-inch വലിപ്പമുള്ള വയറിനെ നോക്കുവാനായിട്ട് എനിക്ക് കഴിയില്ലേ?
12-inch ലൈക്ക് ദിസ് ആൻഡ് 12-inch ലൈക്ക് ദിസ്, ദാറ്റ്സ് ഇറ്റ്. Can't he do that?
തനിക്ക് അതിന് കഴിവില്ലേ?
Yes,
തീർച്ചയായിട്ടും.
If he can die on the cross, can't he provide a life partner? Yes.
എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തനിക്ക് മരിക്കാമെങ്കിൽ എനിക്ക് ഒരു ജീവിത പങ്കാളിയെ തരപ്പെടുത്തി തരുവാൻ തന്നെ കഴിയില്ലേ?
It is all a matter of faith and God will keep you and he will not leave you.
നാം അവനിൽ വിശ്വസിക്കണം, അവൻ നമ്മെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല.
Praise God.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
Today's my message is from the epistle of Paul according to Colossians.
ഇന്ന് കൊലോസ്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
Chapter 3 from verse 1 to 4.
മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം.
I have titled the message like this.
ഞാൻ ഇതിന് ഒരു തലക്കെട്ട് ഇപ്രകാരം നൽകിയിട്ടുണ്ട്.
Having an eternal perspective towards Christian life.
ക്രിസ്തീയ ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കുക.
Having an eternal perspective towards Christian life.
ക്രിസ്തീയ ജീവിതത്തോട് ഒരു നിത്യതയുടെ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുക.
Now this is a totally practical message.
ഇത് പ്രായോഗിക ജീവിതത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരു സന്ദേശമാണ്.
I have heard a quotation regarding life like this.
ജീവിതത്തെ കുറിച്ചുള്ള ഒരു നിർവചനം ഒരു ഇപ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്.
Life is a mystery unfolded.
വെളിപ്പെടാത്ത മർമ്മങ്ങളുടെ ഒരു ഒരു മർമ്മമാണ് ജീവിതം.
And hence unfolded.
അതുകൊണ്ട് അത് തുറക്കപ്പെട്ടിട്ടില്ല.
Life is a struggle, face it.
ജീവിതം ഒരു ശ്രമമാണ്, പരിശ്രമമാണ്, അതിനെ നാം നേരിടണം.
ലൈഫ് ഇസ് എ ബ്യൂട്ടി, പ്രൈസ് ഇറ്റ്.
ജീവിതം ഒരു സൗന്ദര്യമുള്ളതാണ്, അതിനെ നാം മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം.
ലൈഫ് ഇസ് എ പസിൽ ഓർ റിഡിൽ, സോൾവ് ഇറ്റ്.
ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സംശയത്തെയും അല്ലെങ്കിൽ നമുക്ക് ദൂരീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നങ്ങളാൽ നിറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ നാം അതിനെ നാം പരിഹരിക്കണം.
ലൈഫ് ഇസ് അറ്റ് ടൈംസ് സോറോഫുൾ, എക്സ്പീരിയൻസ് ഇറ്റ്.
ജീവിതം ദുഃഖപൂർണമാണ്, അതിനെ നാം അനുഭവിക്കണം.
ലൈഫ് ഇസ് എ ബ്യൂട്ടിഫുൾ സോങ്, സിംഗ് ഇറ്റ്.
ജീവിതം ഒരു ഗാനമാണ്, അത് പാടണം.
ലൈഫ് ഇസ് എ ഗോൾ, അച്ചീവ് ഇറ്റ്.
ജീവിതം ഒരു ജീവിത ലക്ഷ്യമാണ്, അതിനെ നാം നേടണം.
ലൈഫ് ഇസ് എ മിഷൻ, ഫുൾഫിൽ ഇറ്റ്.
ജീവിതം ഒരു ദൗത്യമാണ്, അത് നിർവഹിക്കണം.
ഗോഡ് വിൽ ഗിവ് ദ ഗ്രേസ് ടു ലിവ് ദിസ് ലൈഫ്.
ഈ ജീവിതം നയിക്കുവാൻ, ജീവിക്കുവാൻ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള കൃപ നൽകും.
Chapter 3 of Colossians is divided into four parts.
കൊലോസ്യലേഖനം മൂന്നാം അധ്യായം നാല് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്.
Verse 1 to 12, which is about personal life of a Christian.
ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്.
13 to 17, it is about assembly life.
13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സഭാജീവിതത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു.
And from 18 to 21, it is about family life.
18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കുടുംബജീവിതത്തെ കുറിച്ച് നാം കാണുന്നു.
And from verse 22 to chapter 4 verse 1, it is about social life.
22 മുതൽ നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വരെ നമ്മുടെ സാമൂഹികമായ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ഇറ്റ് ഇസ് ആൻ ഓൾ ഇൻ വൺ ചാപ്റ്റർ.
എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന സമ്പൂർണമായ ഒരു അധ്യായമാണ് മൂന്നാം അധ്യായം.
Whatever you want about personal life, it's there.
വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇതിനകത്തുണ്ട്.
അസംബ്ലി ലൈഫ്, ഇറ്റ്സ് ദേർ.
സഭാജീവിതത്തെ കുറിച്ച് അറിയണമെങ്കിൽ അതും അതിനകത്തുണ്ട്.
ഫാമിലി ലൈഫ്, ഇറ്റ്സ് ദേർ.
കുടുംബജീവിതത്തെ കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
സോഷ്യൽ ലൈഫ്, ഇറ്റ്സ് ദേർ.
നമ്മുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്.
യുനോ, വെൻ വി സ്റ്റഡി പീറ്റേഴ്സ് റൈറ്റിംഗ് ആൻഡ് പോൾസ് റൈറ്റിംഗ്,
നാം പത്രോസിന്റെയും പൗലോസിന്റെയും എഴുത്തുകൾ പഠിക്കുമ്പോൾ
ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്.
അത് വളരെ നമുക്ക് താല്പര്യമുളവാക്കുന്നതാണ്, രസകരമാണ്.
ഐ വിൽ ഗിവ് യു ഹിന്റ് ഹൗ ടു understand Peter's writing and Paul's writing.
പത്രോസിന്റെയും പൗലോസിന്റെയും എഴുത്തുകൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന് ഞാൻ ചില സൂചനകൾ തരാം.
Now when Peter writes or when Peter preaches,
പത്രോസ് എഴുതുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ
ഹി ഹാസ് എ വെരി ടിപ്പിക്കൽ സ്റ്റൈൽ.
തനിക്ക് തന്റേതായിട്ടുള്ള പ്രത്യേകമായ ഒരു ശൈലിയുണ്ട്.
യുനോ, ഹി വിൽ സ്റ്റാർട്ട് ലൈക്ക് ദിസ്: മെൻ ഓഫ് ഇസ്രായേൽ, ഓപ്പൺ യുവർ ഇയേഴ്സ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ എം ഗോയിംഗ് ടു സേ.
ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങളെ ചെവി തുറന്ന് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞായിരിക്കും തന്റെ പ്രഭാഷണം താൻ തുടങ്ങുന്നത്.
ഹി ഹാസ് എ പവർഫുൾ വേ ഓഫ് അട്രാക്ടിംഗ് ഇൻ ദ ഫസ്റ്റ് 1 minute the public.
ആദ്യത്തെ ആ ഒരു മിനിറ്റിൽ തന്റെ കേൾവിക്കാരെ ആകർഷിക്കത്തക്ക നിലയിൽ വളരെ ശക്തമായി സംസാരിക്കാനുള്ള കഴിവ് പത്രോസിനുണ്ട്.
എക്സാമ്പിൾ, വി ആർ സ്റ്റഡിങ് ഫ്രം ആക്ട്സ് ചാപ്റ്റർ 2, ദ സെർമൺ ഓഫ് പീറ്റർ ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്.
നാം പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ പത്രോസ് ചെയ്ത പ്രസംഗത്തെ കുറിച്ച് നാം പഠിക്കുകയായിരുന്നു.
ഹി ബിൽഡ്സ് ദ ഫൗണ്ടേഷൻ ഇൻ ഹിസ് സെർമൺ.
തന്റെ ആ പ്രഭാഷണത്തിൽ ആദ്യമായിട്ട് അതിന്റെ അടിസ്ഥാനത്തെ താൻ കെട്ടിപ്പടുക്കുകയാണ്.
ആൻഡ് വെൻ ഹി കെയിം ടു വേഴ്സ് 37 ആൻഡ് 38,
37 38 വാക്യങ്ങളിലേക്ക് താൻ വരുമ്പോൾ,
ഹി ബ്രിങ്സ് ദ ക്ലൈമാക്സ് അറ്റ് ദാറ്റ് മൊമെന്റ്.
ആ സമയത്താണ് ആ സന്ദേശത്തിന്റെ അത്യുച്ചകോടിയിലേക്ക് താൻ എത്തിച്ചേരുന്നത്.
അറ്റ് ദാറ്റ് ടൈം ദേ ആസ്ക്ഡ് വാട്ട് ഷുഡ് ബി ഡു.
അന്നേരമാണ് അവർ ചോദിച്ചത്, കേൾവിക്കാർ ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം?
ദാറ്റ് ഈസ് പീറ്റേഴ്സ് സ്റ്റൈൽ.
അതാണ് പത്രോസിന്റെ ശൈലി.
ഹാ, വാട്ട് ഈസ് പോൾസ് സ്റ്റൈൽ?
എന്താണ് പൗലോസിന്റെ ശൈലി?
കം ടു എഫീഷ്യൻസ്.
എഫീഷ്യലേഖനത്തിലേക്ക് വരിക.
ചാപ്റ്റർ 4 വേഴ്സ് 1, ചാപ്റ്റർ 5 വേഴ്സ് 1, ചാപ്റ്റർ 6 വേഴ്സ് 1.
നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
Somebody please help us in reading.
ആരെങ്കിലും വായിച്ച് സഹായിച്ചാലും.
4 1, 5 1, 6 1. മതി മതി മതി. 5 1, 6 1. Did you see now how Paul starts?
എങ്ങനെയാണ് പൗലോസ് ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവോ?
He makes the theme or the lesson or brings the climatic statement right on.
ആദ്യം തന്നെ ആ തനിക്ക് പറവാനുള്ള സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ വിഷയം താൻ അവിടെ കൊണ്ടിരിക്കുകയാണ്.
ചാപ്റ്റർ 4 വേഴ്സ് 1, വാക്ക് വർദി ഓഫ് ദ ലോർഡ്.
ആ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നിങ്ങൾ നടക്കണം എന്ന് നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ.
And then he describes how to walk in that whole chapter.
അതിനുശേഷം ആ അധ്യായത്തിൽ മുഴുവൻ എങ്ങനെ നടക്കണം എന്നുള്ളത് താൻ വിശദീകരിക്കുകയാണ്.
ചാപ്റ്റർ 5 വേഴ്സ് 1, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗോഡ്.
അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം.
ഹൗ ടു ഇമിറ്റേറ്റ്, ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ദ ഹോൾ ചാപ്റ്റർ.
എങ്ങനെ അനുകരിക്കണം എന്നുള്ളത് അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നു.
chapter 6 verse 1 children obey your parents in the lord
aaramathyayathil onnam vakyathil makkale ningalde ammayappanmare kartavil anusarippin
if you obey what you will get it is written later on
ningal anusarichal endu kittum ennullad adinte porayil ezhuthittund pinneed ezhuthittund
when you get the gist of the apostolic preaching
apostolmarude prasangathinte edayittulla aa adinte satta namukku labichal
you know it will help you to become a very skillful preacher
valare nalla nilayil devodanam shishrushikkuvan adu ningale sahayikkum
and when he writes colossians
kolossilegenam than ezhumbol
it has four chapters
adinte naal adhyayangal undu
divided into two parts
adu rendu bhagangalayittu vibhikkappettirikkunnu
first two chapters is theology
onnum rendum അധ്യായങ്ങളിൽ നമുക്ക് ദൈവശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു
വാട്ട് ഇസ് ദ തിയോളജി ഓൾ അബൌട്ട്
എന്താണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്
ഹി ഈസ് സ്പീക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ദാറ്റ് ഇസ് ക്രിസ്റ്റോളജി
താൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അത് ക്രിസ്തു ശാസ്ത്രമാണ്
ദാറ്റ് ഇൻ ഹിം ഡ്വെല്ലസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്
അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു
ചാപ്റ്റർ 3 ആൻഡ് 4
മൂന്നും നാലും അധ്യായങ്ങൾ
ആഫ്റ്റർ ഡിസ്ക്രൈബിംഗ് അബൌട്ട് ക്രൈസ്റ്റ് ഇൻ ചാപ്റ്റർ 1 ആൻഡ് 2
ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് വിശദീകരിച്ച ശേഷം
ഹി ഈസ് കമ്മിംഗ് ടു ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് തിയോളജി in chapter 3 and chapter 4
ആ ദൈവശാസ്ത്രത്തിന്റെ പ്രായോഗിക വശം മൂന്നും നാലും അധ്യായങ്ങളിൽ താൻ പറയുകയാണ്
now he follows the same style
താൻ ആ അതേ ശൈലി തന്നെ തുടരുകയാണ്
chapter 3 verse 1
മൂന്നാമധ്യായത്തിന്റെ ഒന്നാം വാക്യം
ഇഫ് ദെൻ യു വർ റൈസ്ഡ് വിത്ത് ക്രൈസ്റ്റ്
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു
വൈ ഡിഡ് ഹി സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് ഇഫ്
എന്തുകൊണ്ടാണ് ആകയാൽ എന്നുള്ള ഒരു പദത്തോടുകൂടി താൻ തുടങ്ങിയിരിക്കുന്നത്
ദാറ്റ് മീൻസ് ചാപ്റ്റർ 3 ഹാസ് എ ലിങ്ക് വിത്ത് ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2
അതിന്റെ അർത്ഥം ഇതിന്റെ മുൻപുള്ള ഒന്നും രണ്ടും അധ്യായങ്ങളുമായിട്ട് ഈ മൂന്നാം അധ്യായത്തിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്
ദേർ ആർ സർട്ടൻ വേർഡ്സ് ഇൻ ദ ബൈബിൾ യു ഹാവ് ടു വെരി കെയർഫുൾ വെൻ യു സ്റ്റഡി
അത് നാം ദൈവവചനം പഠിക്കുമ്പോൾ ചില വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി നാം നോക്കേണ്ടതായിട്ടുണ്ട്
ദാറ്റ് വേർഡ് ഹാസ് എ ലിങ്ക് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഓർ ദാറ്റ് വേർഡ് ഹാസ് എ ലിങ്ക് ഇൻ ദ കമ്മിംഗ് ചാപ്റ്റേഴ്സ്
ആ ഒരു പ്രത്യേക പദം അതിന് മുൻപിലുള്ള അധ്യായങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ വരുന്ന അധ്യായങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നാം നോക്കേണ്ടതായിട്ടുണ്ട്
സോ ഹി സ്റ്റാർട്സ് വിത്ത് ദ തിയോളജി ഓഫ് റിസറക്ഷൻ ഇൻ ചാപ്റ്റർ 3 വാസ് 1
മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം താൻ പ്രസ്താവിക്കുകയാണ്
ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി
ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്
ഐ എം ഗോയിങ് ടു സേ 3 തിങ്സ് അബൌട്ട് ദ റിസറക്ഷൻ
ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
Resurrection is a fact of sacred history.
ഏറ്റവും പവിത്രമായ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്
And when Christ died on the cross of Calvary,
കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചപ്പോൾ
the disciples were already in fear.
തന്റെ ശിഷ്യന്മാർ വളരെ ഭയചകിതരായി തീർന്നു
Judas was already dead. Judas was already dead.
യൂദ മരിച്ചു കഴിഞ്ഞു
And Peter denied and he was discredited.
പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അവനിൽ നിന്ന് അകന്നുപോയി
And John had to take the care of Jesus' mother.
യോഹന്നാന് കർത്താവിന്റെ അമ്മയായ മറിയയെ നോക്കേണ്ട ഉത്തരവാദിത്തം
On the road to Emmaus those two disciples were discussing and they were saying to each other it is all finished now.
എമ്മൗസിലേക്കുള്ള വഴിയാത്രയിൽ രണ്ട് ശിഷ്യന്മാർ എല്ലാം അവസാനിച്ചു എന്നുള്ള നിലയിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്
The tomb of the Lord Jesus was guarded and the body lied lifeless with him
kartava yesu christuvinte aa kallara kavalkaral chuttapettittu tande chalanamatta shariram avade kidakkiya
but when jesus christ was on the face of this earth he had foretold about his resurrection that on the third day he is going to rise up again
nammude kartavi bhoomiyilayirunnappol moonam naasan uyarthezhunnelkum ennullathu താൻ മുൻപുകൂട്ടി പ്രവചിച്ചിരുന്നു
And that is why he is risen it is a fact of sacred history
അതുകൊണ്ട് ആ പ്രവചനപ്രകാരം താൻ ഉയർത്തെഴുന്നേൽക്കുകയും ഏറ്റവും പവിത്രമായ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി തന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാറുകയും ചെയ്തു
Number 2 it is a fact of sound theology
അത് മാത്രമല്ല രണ്ടാമതായിട്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും ശക്തമായ ദൈവശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്
Paul says that in the epistle of Corinthians that if Jesus is not risen our faith is futile
കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം
and first Corinthians chapter 15 verse 14
ഒന്ന് കൊരിന്ത്യ 15 അധ്യായത്തിന്റെ 14ാം വാക്യം
please read that
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം
യെസ് ഇഫ് ഹി ഹാഡ് നോട്ട് റിസൺ അഗൈൻ അവർ ലിവിംഗ് ഇസ് ഫ്യൂട്ടൈൽ വി ആർ സ്റ്റിൽ ഇൻ സിൻ ആൻഡ് അവർ പ്രീച്ചിംഗ് ഇസ് ഫ്യൂട്ടൈൽ
കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം ജീവിതം തന്നെ വ്യർത്ഥമാണ്
ഇറ്റ് ഇസ് എ തേർഡ് വൺ ഇറ്റ് ഇസ് എ ഫാക്ട് ഓഫ് സ്പിരിച്വൽ വിക്ടറി
അത് മാത്രമല്ല മൂന്നാമതായിട്ട് ഒരു ആത്മീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് കർത്താവ് യേശുക്രിസ്തു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ഒരു വിശ്വാസി ഏകീഭവിക്കുകയാണ്. താൻ ഒരു വിശ്വാസി കർത്താവുമായി നിൽക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ അടിസ്ഥാനത്തിലാണ്.
പോൾ He lays the theological foundation first.
ആദ്യമായിട്ട് ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം പൗലോസ് ഇടുകയാണ്.
And what is the theology here?
എന്താണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രം?
The resurrection of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്.
And after laying that solid foundation,
ആ ഏറ്റവും മനോഹരമായ അടിസ്ഥാനം അവിടെ ഇട്ട ശേഷം,
and then he commands in verse 2,
രണ്ടാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്.
I like this style of writing.
ഈ തരത്തിലുള്ള എഴുത്ത് ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ്.
See, doctrine has always to do with practice.
ഉപദേശ സത്യങ്ങൾ എപ്പോഴും പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണ്.
Without doctrine there is no practice.
ഉപദേശ സത്യമില്ലാതെ പ്രായോഗിക ജീവിതമില്ല.
And there is no practice without doctrine.
പ്രായോഗിക ജീവിതം ഉപദേശ സത്യമില്ലാതെ ഇല്ല.
So both go together.
ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്.
So he is not directly coming to the practical command in chapter 3.
മൂന്നാം അധ്യായത്തിലേക്ക് നേരിട്ട് പ്രായോഗികമായിട്ട് നിർദ്ദേശങ്ങളിലേക്ക് അല്ല പൗലോസ് വരുന്നത്.
After describing everything in chapter 1 and chapter 2, he starts on the resurrection of the Lord Jesus Christ.
ഒന്നും രണ്ടും അധ്യായങ്ങളിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ ശേഷം മൂന്നാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് താൻ തുടങ്ങുകയാണ്.
Having an eternal perspective towards life.
ഈ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ നിത്യതയുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണണം.
We all have made a great mistake about spiritual life.
നമ്മുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തെ കുറിച്ച് പലപ്പോഴും നാം വളരെ തെറ്റുപറ്റിയിട്ടുള്ളവരാണ്.
You know what we have done, what I have done?
നിങ്ങളും ഞാനും ഒക്കെ എന്താ ചെയ്തതെന്നറിയാം?
We have compartmentalized life into two parts.
നമ്മുടെ ജീവിതത്തെ തന്നെ രണ്ട് വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് നാം വിഭജിച്ചിരിക്കുകയാണ്.
സെക്യുലർ ആൻഡ് സേക്രഡ്.
വിശുദ്ധ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ഭൗമിക ജീവിതവും.
സെക്യുലർ ലൈഫ് 6 days a week.
നമ്മുടെ ഭൗമിക ജീവിതം ഒരാഴ്ചത്തെ 6 ദിവസം അടങ്ങിയിരിക്കുന്നു.
സേക്രഡ് ലൈഫ് 1 day.
നമ്മുടെ ആത്മീക ജീവിതം 1 ദിവസത്തേക്ക് അടങ്ങിയിരിക്കുന്നു.
ട്രൂ സ്പിരിച്വാലിറ്റി ഡസ് നോട്ട് അലൌ ടു ഡിവൈഡ് ലൈഫ് സേക്രഡ് ആൻഡ് സെക്യുലർ.
യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ വിഭജിക്കുവാനായിട്ട് അനുവദിക്കുന്നില്ല.
There is only one life for a believer, that is sacred, holy, sanctified, powerful life.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധമാണ്, അത് ആത്മീകമാണ്, അത് വേർതിരിക്കപ്പെട്ടതാണ്.
That powerful, sacred, holy life will give us the power to live in this world.
ആ ശക്തിയേറിയ വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ വിജയത്തോടുകൂടി ജീവിക്കുവാൻ നമ്മെ സഹായിക്കും.
Sometimes we are just getting a feeling of this true spirituality. That's it.
ഈ ആത്മീയ ജീവിതത്തെ യഥാർത്ഥ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
We are not getting a grip of this life.
എന്നാൽ ആ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവം, അതിനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല.
Paul, when he writes to Timothy, he mentions in the later part,
തിമോത്തിയോസിന് താൻ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവസാന ഭാഗങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്.
He calls Timothy, come here, I want to say something.
തിമോത്തിയോസ് നീ വരിക, എനിക്ക് ഇതിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
In the English Bible it is written like this, lay hold of this life.
ഈ ജീവിതത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു.
What is the meaning?
എന്താണ് അതിന്റെ അർത്ഥം?
To get a firm grip over it.
ആ ജീവിതത്തെ നീ മുറുകെ പിടിക്കണം, അതിന്മേൽ നിനക്ക് ഒരു പിടി ഉണ്ടായിരിക്കണം.
Why?
എന്തുകൊണ്ട്?
In the book of Ecclesiastes,
സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ,
and we read there,
അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു.
Chapter 3,
മൂന്നാം അധ്യായം.
Eternity. God has put eternity in our hearts. Verse 11.
അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു.
Did you read that verse?
ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചുവോ?
In your heart and my heart, God has put eternity.
എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവം നിത്യത വെച്ചിരിക്കുകയാണ്.
What a verse that is.
എന്തൊരു വാക്യമാണത്.
It is not an ordinary thing that God has given into our heart.
നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഒരു സാധാരണപ്പെട്ട കാര്യമല്ല തന്നിരിക്കുന്നത്.
Now this has connection with Genesis chapter 1 verse 26 where it is written God made man in his own image.
ഈ വാക്യവും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 26 വാക്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം മനുഷ്യനെ ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു.
What is the meaning when he says in the likeness of God?
എന്താണ് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്?
It does not mean man is a dummy God. No.
അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഒരു ഡമ്മി ആയിട്ടുള്ള മനുഷ്യൻ എന്നല്ല.
It means that God has given rationality to man, God has given morality to man.
മനുഷ്യന് ദൈവം ധാർമ്മികമായിട്ടുള്ള ജീവിതവും തിരിച്ചറിവും വിവേചനവും നൽകിയിട്ടുണ്ട്.
Man lost that morality because he committed sin.
മനുഷ്യൻ ആ ധാർമ്മികതയെ കുറിച്ച് മനസ്സിലാക്കിയത് താൻ പാപം ചെയ്തപ്പോഴാണ്.
But God still wants to preserve this eternity of man.
എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആ നിത്യത സൂക്ഷിക്കുവാൻ കാത്തു സംരക്ഷിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്.
That is why he sent his only begotten son Jesus Christ to die on the cross of Calvary.
അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്തു കളവാൻ അവനിടയായത്.
So that means I cannot limit my spirituality.
അതിന്റെ അർത്ഥം എന്റെ ആത്മീയ ജീവിതത്തെ പരിമിതപ്പെടുത്തുവാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്.
That means in this life I cannot have an earthly perspective, I should have, must have eternal perspective.
അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ല മറിച്ച് നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടാകണം.
Some of us have got stuck in this life.
ഈ ജീവിതത്തിൽ പലപ്പോഴും നാം കുടുങ്ങിപ്പോയിട്ടുണ്ട്.
In India there is a statue of Gandhiji.
ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇന്ത്യയിലുണ്ട്.
Have you seen that?
നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
Stuck. One step stuck. This is how we are.
നമ്മൾ ഇതുപോലെയാണ്.
You know, we have compartmentalized our life, sacred and secular.
നമ്മുടെ ജീവിതത്തെ തന്നെ നാം വിഭജിച്ചു കഴിഞ്ഞു, ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും.
And we are stuck there.
അവിടെ നാം കുടുങ്ങിയിരിക്കുക.
God has put eternity in me.
എന്നിൽ ദൈവം നിത്യത ആക്കിയിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണ്.
That means there is only one life.
അതിന്റെ അർത്ഥം ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ്.
I cannot divide it.
എനിക്ക് അതിനെ വിഭജിക്കുവാൻ കഴിയുകയില്ല.
I don't have the authority to do it.
അത് ചെയ്യുവാനുള്ള അധികാരം ദൈവം എനിക്ക് നൽകിയിട്ടില്ല.
Have a firm grip over this life.
ഈ ജീവിതത്തെ നമുക്കൊന്ന് മുറുകെ പിടിക്കാം, അതിന്മേൽ ഒരു നിയന്ത്രണം നമുക്ക് ഉണ്ടാകട്ടെ.
Who we are as our God, Jesus Christ.
നാം വിശ്വസിക്കുന്ന കർത്താവ് ആരാണ്?
He is a powerful God.
അവൻ സർവശക്തനായ ദൈവമാണ്.
Miracle working God.
അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്.
The one who is there every time abiding in us.
നമ്മളിൽ എപ്പോഴും വസിച്ചുകൊണ്ട് എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്.
What are we worried about?
നാം എന്തിനെക്കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത്?
Haven't we become so earthly in this process of getting stuck?
ഈ കുടുങ്ങിപ്പോകുന്ന ഈ ഒരു പ്രക്രിയയിൽ നാം പലപ്പോഴും ഭൗമികന്മാരായി തീർന്നു പോന്നിട്ടില്ലേ?
Get a mastery over your life.
നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒന്ന് ശരിയായിട്ടൊന്ന് കൈകാര്യം ചെയ്യണം.
And that is why sometimes because we are stuck, Satan visits us and he just shakes us and he troubles us.
അതുകൊണ്ടാണ് സാത്താൻ പലപ്പോഴും നമ്മെ സന്ദർശിച്ച് നമ്മെ പിടിച്ചു കുലുക്കി നമ്മെ നിരാശരാക്കുന്നത്.
I'm going to give you a few points how we can develop this eternal perspective in life.
നമ്മുടെ ജീവിതത്തിൽ ഈ നിത്യതയുടെ കാഴ്ചപ്പാട് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ചില പോയിന്റ്സ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നമ്പർ വൺ,
ഒന്നാമതായിട്ട്
ചാപ്റ്റർ വൺ
ഒന്നാമധ്യായം
വേഴ്സ് 4
നാലാം വാക്യം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ.
Yes, I can have an eternal perspective towards life because I have faith and love and hope.
എനിക്ക് ഈ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുവാൻ കഴിയും, കാരണം എനിക്ക് വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്.
I always thank God for the salvation. You know, salvation has a lot of support systems.
ഞാൻ എപ്പോഴും രക്ഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്, കാരണം ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ മറ്റ് അനവധി കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്.
You know, we all think salvation is going to heaven.
ഈ രക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്.
We ask children, do you want to go to heaven?
നാം കുഞ്ഞുങ്ങളോട് സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ
Will any child say I don't want to go?
ഏതെങ്കിലും കുട്ടി എനിക്ക് പോകണ്ട എന്ന് പറയുമോ?
And then we'll say that, then you say a prayer after me and you are saved and write that a date on the back of the Bible, you are saved.
നീ അങ്ങനെയാണെങ്കിൽ നീ ഞാൻ പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ബൈബിളിന്റെ പുറകിൽ ആ ഡേറ്റ് എഴുതുക, നീ രക്ഷിക്കപ്പെട്ടു.
Yesterday I described about that, the danger and risk of doing that.
ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അപകടത്തെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി.
We have limited salvation to just
forgiveness of sin and reaching heaven.
പാപമോചനത്തെയും അതുപോലെ സ്വർഗത്തിൽ പോകുന്നതിനോടുള്ള ബന്ധത്തിലുമായിട്ട് രക്ഷയെ നാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്.
Is salvation that only?
അത് മാത്രമാണോ രക്ഷ എന്ന് പറയുന്നത്?
Do our children know what is salvation is all about?
എന്താണ് രക്ഷ എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ?
Inside salvation there are lot of support systems for the believer.
ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ രക്ഷയിൽ വിശ്വാസികൾക്ക് ഉള്ള അനവധി കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
That support system will keep you in this world.
ആ താങ്ങി നിർത്തുന്ന ആ സംവിധാനങ്ങൾ നമ്മെ ഈ ലോകത്തിൽ നിലനിർത്തും.
Brother, use that support system for yourself.
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ സംവിധാനങ്ങളെ നമ്മെ താങ്ങി നിർത്തുവാനായി നൽകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ നാം ഉപയോഗിക്കണം.
Sister, use that support system for your life.
സഹോദരി, ആ കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം.
The church should use this support system for assembly life.
ആ സഭയായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ആ താങ്ങി നിർത്തുന്ന മറ്റ് കാര്യങ്ങൾ നാം ഉപയോഗിക്കണം.
Family should use that support system which God has given inside salvation.
ആ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങൾ ഫാമിലിയോടുള്ള ബന്ധത്തിൽ കുടുംബജീവിതത്തിൽ നാം ഉപയോഗിക്കണം.
And Paul is saying that in verse 4.
നാലാം വാക്യത്തിൽ പൗലോസ് ആ കാര്യം പറയുകയാണ്.
The first point, how to have an eternal perspective in life.
ഒന്നാമതായിട്ട് എങ്ങനെ ജീവിതത്തിൽ നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുവാൻ കഴിയുമെന്ന് താൻ പറയുന്നു.
Practicing faith, love and hope.
ഒന്നാമതായിട്ട് ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
To the believers in Colossians,
താൻ കൊലോസിയിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ,
since I have heard of your faith in Christ Jesus, of your love, and in verse 5, because of the hope which is laid up for you in heaven.
നാലാം വാക്യത്തിൽ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും അഞ്ചാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനായിട്ട് കാത്തിരിക്കുന്നതിനെ കുറിച്ചും അല്ല, മൂന്നാം വാക്യത്തിൽ, മലയാളത്തിൽ മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്.
Now this is a typical Pauline style of writing. It's a faith, love and hope.
ഇത് പൗലോസിന്റെ സാധാരണ എഴുതുന്ന ഒരു ശൈലിയാണ്. അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം.
Now the thing is that we know these things.
നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്.
But we don't use these support systems to develop an eternity or having an eternal perspective towards life.
എന്നാൽ നമുക്കറിയാവുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുവാനായി നാം ഉപയോഗിക്കാറില്ല.
Now we have become so earthly that we hardly bother at least once in a while to look up and say, Lord, when are you coming?
നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം അത്രത്തോളം അങ്ങനെ തണുത്തു പോയതുകൊണ്ട് എല്ലപ്പോഴും നോക്കിയിട്ട് ദൈവമേ നീ എന്നാ വരുന്നതെന്ന് ചോദിക്കും.
There was a very spiritual appachan in Kerala long back.
കേരളത്തിൽ വളരെ ആത്മീയനായ ഒരു അപ്പച്ചൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു.
My father used to tell me about him.
എന്റെ പിതാവ് ആ അപ്പച്ചനെ കുറിച്ച് പറയുമായിരുന്നു.
After every day in the night after family prayer.
എല്ലാ ദിവസവും രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം
he used to go out of his house.
തന്റെ ഭവനത്തിന്റെ വെളിയിലേക്ക് താൻ പോയിട്ട്
he will look like this to the sky.
ആകാശത്തിലേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കിയിട്ട്
and he will say like this.
താൻ ഇങ്ങനെ പറയും.
Lord, you did not come today also.
കർത്താവേ, ഇന്നും നീ വന്നില്ലല്ലോ.
If you come when I'm sleeping.
ഞാൻ ഉറങ്ങുമ്പോഴാണ് നീ വരുന്നതെങ്കിൽ
I am ready to come.
ഞാൻ നിന്നോടൊപ്പം വരുവാൻ തയ്യാറാണ്.
Eternal perspective.
ആ നിത്യതയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്.
Now did you see what he says every night?
എല്ലാ രാത്രിയിലും താൻ പറയുന്നത് എന്തെന്ന് നിങ്ങൾ കേട്ടുവോ?
What do we say?
നാം എന്താണ് പറയുന്നത്?
ഓ ലോർഡ്, മൈ ഡോട്ടേഴ്സ് വെഡിംഗ് ഇസ് അവേറ്റിംഗ്, പ്ലീസ് ആഫ്റ്റർ ദാറ്റ് പോസിബിളി. Sometimes we say like that.
നാം പലപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ ഭൗമികമായ ആവശ്യങ്ങളോട് ബന്ധത്തിൽ പറയാം.
You know, I am not against luxury and comfort.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങൾക്ക് ഞാൻ എതിരല്ല.
We need decent luxury and comfort.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആവശ്യമാണ്.
But I am against one thing.
ഞാൻ എന്നാൽ ഒരു കാര്യത്തിനെതിരാണ്.
Spending on me more than giving for the Lord.
കർത്താവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കായിട്ട് ചെലവാക്കുന്നതിന് ഞാൻ എതിരാണ്.
Now that is sin.
അത് പാപമാണ്.
If I am giving for the Lord more than my spending,
എന്റെ ചെലവിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കർത്താവിന് കൊടുക്കുന്നെങ്കിൽ
it is justifiable. My spending is justifiable.
അത് ദൈവസന്നിധിയിൽ നീതീകരിക്കുവാൻ കഴിയും, ന്യായീകരിക്കുവാൻ കഴിയുന്നതാണ്.
But if I am not giving to the Lord and I am spending more on my comfort, that is not justifiable.
എന്നാൽ ഞാൻ കർത്താവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ ചെലവിടുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കുവാൻ നീതീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല.
And hence I don't have the authority to criticize or judge somebody who is living comfortably and in luxury.
എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നവരെ കുറ്റം വിധിക്കുവാനായിട്ടുള്ള അധികാരം എനിക്കില്ല.
You know why?
എന്തുകൊണ്ടെന്ന് അറിയാമോ?
Possibly that brother may be giving more than his personal spending.
തന്റെ സ്വന്തം ജീവിതത്തിൽ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെങ്കിൽ താൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടായിരിക്കാം.
Number 2.
രണ്ടാമതായിട്ട്
my concept of giving is different.
എനിക്ക് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്.
I believe like this.
ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു.
Whatever God has given me 100% belongs to God.
എനിക്ക് ദൈവം എന്ത് തന്നാലും 100% അത് ദൈവത്തിനുള്ളതാണ്.
And I say like this to God.
ഞാൻ അത് ഇങ്ങനെ ദൈവത്തോട് പറയും.
Nothing is mine.
എന്റേതായിട്ട് എനിക്കൊന്നുമില്ല.
No 10%, no 20%, no 30%.
10%, 20%, 30% ഒന്നല്ല.
100% belongs to you.
100% നിനക്കുള്ളതാണ്.
And then I say,
അതിനുശേഷം ഞാൻ പറയും,
in this 100% you have to manage my spending, Lord.
ഈ 100% നിന്നും എന്റെ ചെലവ് നീ മാനേജ് ചെയ്യണമേ എന്ന് പറയും.
Now this is wise investing for eternity.
ഇതാണ് നിത്യതയിലേക്ക് വളരെ ബോധപൂർവം ബുദ്ധിപൂർവം നാം നിക്ഷേപിക്കുക എന്ന് പറയുന്നത്.
Did you understand that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
What do we do?
നാം എന്താ ചെയ്യുന്നത്?
കർത്താവേ, 90 is mine, 10 is yours.
90% എന്റേതും 10% നിന്റേതുമാണ് എന്ന് ദൈവത്തോട്
പറഞ്ഞു.
ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഭയമുണ്ടാകും.
ലോർഡ്, 100% ഈസ് യുവേഴ്സ്.
ദൈവമേ, 100% നിന്റേതാണ്.
ഇൻ ദിസ് 100%,
ഈ 100%
പ്ലീസ് ഫീഡ് മൈ ഫാമിലി.
എന്റെ കുടുംബത്തെ നീ പോറ്റി പുലർത്തണമേ.
ദാറ്റ് മീൻസ്,
അതിന്റെ അർത്ഥം,
ഇഫ് ഐ ഹാവ് 2 lakhs ഇൻ ദ ബാങ്ക്,
എനിക്ക് ബാങ്കിൽ 2 lakhs ഉണ്ടെങ്കിൽ,
ദേർ ഈസ് എ നീഡ് സംവേർ,
എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ,
ഐ ഷുഡ് ഗിവ് ദ 2 lakhs.
ആ 2 lakhsവും ഞാൻ ആവശ്യത്തിനായിട്ട് കൊടുക്കണം, വേറൊരാട് ആവശ്യത്തിനായിട്ട് കൊടുക്കണം.
യു നോ വൈ വി ആർ സ്കേർഡ്?
എന്തുകൊണ്ടാണ് നാം ഭയപ്പെടുന്നതെന്ന് അറിയാമോ?
ഹൗ വിൽ ഐ ലിവ്?
ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഭയം.
ബിക്കോസ് വി ആർ നോട്ട് ടേക്കിംഗ് ദ അഡ്വാൻറ്റേജ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം ഇൻസൈഡ് ദ സാൽവേഷൻ.
കാരണം രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മറ്റനുഗ്രഹങ്ങളെ നാം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്.
ആൻഡ് വെൻ യുവർ ചിൽഡ്രൻ സീ ദിസ്,
നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോൾ,
ദിസ് ഹാബിറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദം.
ഈ ഒരു സ്വഭാവം അവരിലേക്കും പകരപ്പെടും.
സോ ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രാക്ടീസ് ഫെയ്ത്ത്, വി ഹാവ് ടു പ്രാക്ടീസ് ലവ്, വി ഹാവ് ടു സീ ഹോപ്പ്.
ആ നാം അതിന്റെ അർത്ഥം വിശ്വാസത്തെയും സ്നേഹത്തെയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ആ പ്രത്യാശയോടുകൂടി നോക്കി ജീവിക്കുകയും വേണം.
ഐ എം സെയിങ് ദിസ് ബിക്കോസ് ഐ പ്രാക്ടീസ് ദിസ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവൃത്തിപഥത്തിൽ ഇത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് പറയുന്നത്.
വിത്ത് അതോറിറ്റി ഐ കൻ ടീച്ച് ദിസ്.
എനിക്ക് വളരെ ആധികാരികമായിട്ട് ഇത് പഠിപ്പിക്കുവാൻ കഴിയും.
You know, we have to have a change in our way of thinking towards our life.
നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്താഗതി തന്നെ മാറേണ്ടതായിട്ടുണ്ട്.
And that is why we think that we will be always in deficiency.
ഞാൻ അതുകൊണ്ടാണ് നാം എപ്പോഴും ചിന്തിക്കുന്നത്, നാം എപ്പോഴും എന്തെങ്കിലും ഒക്കെ കുറവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് തയ്യാതെ വരുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും.
God is not a debtor to anybody.
ദൈവം ആർക്കും കടക്കാരനായിട്ട് ഇരിക്കുന്നില്ല.
You practice that, then you will see the blessing in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നെന്ന് നോക്കുക, അപ്പോൾ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക്
കാണാം. Say to God, Lord, husbands and wife who are working, say to God like this.
ദാ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ട്, ദൈവത്തോട് ഇങ്ങനെ പറയുക.
When you bring salary to your home,
ശമ്പളം ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ,
and hold your wife's hand and hold your husband's hand,
ഭർത്താവിന്റെയും ഭാര്യയുടെയും കരങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ പറയുക.
And say to God like that,
ദൈവത്തോട് ഇങ്ങനെ പറയുക.
Lord, this is yours,
ദൈവമേ ഇത് നിന്റേതാണ്.
Please keep the hand of blessing upon this hard work and the money that we have earned.
ഈ കഠിനാധ്വാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ ധനത്തെ നീ അനുഗ്രഹിക്കണമേ.
You know what will happen? I'm telling this from my experience.
എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ എന്ത് സംഭവിക്കും എന്നറിയാമോ?
If you are earning 10,000 rupees in a month of Indian rupees,
ഒരു 10,000 ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾക്ക് ഒരു മാസം വരുമാനമുണ്ടെങ്കിൽ,
your expenses 20,000,
നിങ്ങളുടെ ചിലവ് 20,000 ആണ്.
If God has kept his hand on that money,
ആ 10,000-ന്മേൽ ദൈവത്തിന്റെ കരം വെച്ചിട്ടുണ്ടെങ്കിൽ,
even if your expenses 20,000, he can do that with that 10,000. That is God's miracle.
നിങ്ങളുടെ ചിലവ് 20,000 ആണെങ്കിലും ആ 10,000 കൊണ്ട് ദൈവം അതിനെ നടത്തുവാൻ കഴിയും.
How it happens, I don't know.
അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ.
But I have experience.
ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്.
Do you have that faith?
ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ?
Do you have that faith?
നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ?
It boils down to that basic question, do I have faith?
അത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ടോ?
Yes, and Paul says, I thank God for your faith, I thank God for your love, I thank God for your hope.
അതാണ് പൗലോസ് കൊലോസിലെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളുടെ പ്രത്യാശ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
So how can I have an eternal perspective?
എനിക്ക് എങ്ങനെ നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും?
I have to practice faith, love and hope in my life.
എന്റെ പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഞാൻ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരണം.
The second point.
രണ്ടാമത്തെ പോയിന്റ്.
Because Christ in me, the hope of glory. Verse 27, chapter 1.
ഒന്നാമത്തെ ആയത്തിന്റെ 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു.
Yes. Christ in me, the hope of glory.
എന്നിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു.
The Old Testament saints, they predicted the coming of Messiah, they said that Gentiles will also partake of salvation.
പഴയ നിയമസ്ഥന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ മശിഹായുടെ വരവിനെ കുറിച്ചും അതുപോലെ തന്നെ ജാതികൾ അവകാശികളായി തീരുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്.
Isaiah chapter 42 verse 6 we read that. Don't take that.
യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്.
But they did not reveal that Messiah will actually live in each member of his church.
എന്നാൽ അങ്ങനെ ആ മശിഹ വരുമ്പോൾ തന്റെ സഭയിലെ ഓരോ അംഗങ്ങളിലും മശിഹ വസിക്കുന്നു എന്നുള്ളത് അവർ പറഞ്ഞിരുന്നില്ല.
Both Jew and Gentile now in the age of grace possess the surpassing riches of that indwelling Christ in us.
എന്നാൽ ഇന്ന് ജാതിയിൽ നിന്നും യഹൂദനിൽ നിന്നും വേർതിരിഞ്ഞു വന്നിട്ടുള്ളവർ ഈ കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ അതിമഹത്തായ ആ സാന്നിധ്യം അവരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നു,
Christ in you, the hope of glory.
ഓ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു.
That is a word of assurance.
അത് നമുക്ക് വളരെയധികം ഉറപ്പ് നൽകുന്ന ഒരു പദമാണ്.
The indwelling spirit is the guarantee to each believer.
നമുക്ക് ഓരോരുത്തർക്കും അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്.
And that should really comfort you.
അത് നമ്മെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്.
Why should I have it? I have eternal perspective.
എനിക്ക് എന്തുകൊണ്ട് ഒരു നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണം?
Because Christ is in me.
കാരണം ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു.
And hence I am only temporary in this world.
അതുകൊണ്ട് ഞാൻ വളരെ താൽക്കാലികമായിട്ട് മാത്രമേ ഈ ഭൂമിയിലായിരിക്കുന്നു.
And hence I should have an eternal perspective.
അതുകൊണ്ട് എനിക്ക് ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായേ മതിയാകൂ.
No, that is theology.
അതാണ് ക്രിസ്തു ശാസ്ത്രം, ദൈവശാസ്ത്രം.
Verse 27 is the theology actually.
ഇവിടെ ഈ 27-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ദൈവശാസ്ത്രമാണ്.
The practical aspect.
അതിന്റെ പ്രായോഗിക വശത്തിലേക്ക് വരട്ടെ.
Let me tell you now.
ഞാൻ ഇങ്ങനെ പറയട്ടെ.
If I am making my children study engineering and medicine.
എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എഞ്ചിനീയറിംഗിനും മെഡിസിനും വിടുന്നുവെങ്കിൽ.
Now how do we connect this to eternal perspective?
ഇതിനെ എനിക്ക് എങ്ങനെ നിത്യതയുമായി ബന്ധപ്പെടുത്താൻ കഴിയും?
We should tell our children like this.
നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം ഇങ്ങനെ പറയണം.
Son, daughter, you are going for engineering.
മകനെ മകളെ നീ എഞ്ചിനീയറിംഗിന് പോവുകയാണ്.
Have an eternal perspective towards your study.
നിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് ഒരു നിത്യതയോടുള്ള കാഴ്ചപ്പാടുണ്ടാകണം.
That is to say,
അതിന്റെ അർത്ഥം,
your professional education should be useful for the propagation of the kingdom and it should not be only for this earthly life.
നിനക്ക് ലഭിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസം സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിനും സ്വർഗീയമായ രാജ്യത്തിന്റെ വ്യാപ്തിക്കുമായിട്ട് നീ
ഉപയോഗിക്കണമെന്നുള്ളതാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളെ നാം മെഡിസിൻ വായിക്കുന്നെങ്കിൽ,
how many of us are here who want them to be missionary doctors?
ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അവർ മിഷണറി ഡോക്ടേഴ്സ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്?
That is eternal perspective.
അതാണ് നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാഴ്ചപ്പാട് ഉണ്ടാകുക എന്ന് പറയുന്നത്.
യു ആർ മേക്കിംഗ് അവർ ചിൽഡ്രൻ, വി ആർ മേക്കിംഗ് അവർ ചിൽഡ്രൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്.
നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആക്കുകയാണ്.
Make them to see the eternal perspective with regard to that qualification.
ആ നിത്യതയോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിക്കുന്ന ആ വിദ്യാഭ്യാസ യോഗ്യതയെ ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുക.
I was speaking in a leprosy mission in Delhi few months back.
ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് കുഷ്ഠരോഗികളുടേതായിട്ടുള്ള ഒരു സംഘടനയിൽ പ്രസംഗിക്കുകയായിരുന്നു.
Oh, the time is up. Can I go for 5 minutes? And after speaking I went outside the door and four boys were standing, young men were standing.
ഞാൻ സംസാരിച്ച ശേഷം വെളിയിലേക്ക് പോയപ്പോൾ നാല് യുവാക്കൾ വെളിയിൽ നിൽക്കുകയായിരുന്നു.
All of them computer engineers.
അവരെല്ലാവരും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു.
And then they shook hands with me.
അവരെ ഞാനുമായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്തു.
And we had a cup of tea.
ഞങ്ങൾ ഒന്ന് ചായ കുടിച്ചു.
All of them were earning 1.5 lakhs per month.
എല്ലാവരും 1.5 ലക്ഷം രൂപ വീതം മാസം ശമ്പളം വാങ്ങിക്കുന്നവരാണ്.
And they said like this, we are believers.
അവർ
പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ്.
They said, we want to use our qualification for the extension of God's kingdom.
ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് വിദ്യാഭ്യാസ യോഗ്യത ഉപയോഗിക്കണമെന്ന് അവർ പറഞ്ഞു.
I said, what do you do?
ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യും?
They said, we solve the IT solutions in Christian organizations of India.
ഇന്ത്യയിലുള്ള എല്ലാ ക്രിസ്തീയ സംഘടനകളുടെയും കമ്പ്യൂട്ടറിന്റേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു.
I said, how much you earn?
നിങ്ങൾ എത്ര അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിച്ചു.
Between 40,000 and 50,000, that's it.
40,000-50,000 രൂപ വരെ ഞങ്ങൾ ഉണ്ടാക്കും മാസം എന്ന് പറഞ്ഞു.
They were earning 1.5 lakhs before.
അവര് നേരത്തെ 1,00,000 രൂപ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
Did you understand what I want to say?
ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ?
I'm not saying go for full time ministry. No, that's not the point.
പൂർണ്ണ സമയ വേലയ്ക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്.
If God calls, you should go.
ദൈവം നിങ്ങളെ അതിനായിട്ട് വിളിക്കുന്നുവെങ്കിൽ പോകണം.
Every area of our life have an eternal connection to it.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കും നിത്യതയുമായ ഒരു ബന്ധമുണ്ട്.
I'm getting married. I'm marriageable age, suppose.
ഞാൻ വിവാഹപ്രായമായി വിവാഹം കഴിക്കുമ്പോൾ.
Do I have a mind to marry a person who has an eternal perspective towards life?
ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടോ?
You know, I get little angry when we bring marriage proposals to young people.
ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് വിവാഹാലോചന കൊണ്ടുവരുമ്പോൾ ഞാൻ അതല്പം ദേഷ്യപ്പെടാറുണ്ട്.
The girl asks a question like this to me.
എന്നോട് പെൺകുട്ടി ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു.
Achaya, does he stand up in worship and say some thoughts?
ആരാധനയോഗത്തിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒക്കെ ചിന്ത പറയുന്ന ആളാണോ അവൻ?
We have limited spirituality to that only.
അത്രമാത്രമുള്ള ചുരുങ്ങിയ കാഴ്ചപ്പാട് മാത്രമേ ആത്മീയതയെ കുറിച്ച് നമുക്കുള്ളൂ.
I am really yet to find a girl who asks a question Achaya Susesha താല്പര്യമല്ലോ. Does he have an evangelism zeal?
ഈ സുവിശേഷം അറിയിക്കുവാൻ താല്പര്യമുള്ളവനാണോ എന്ന് ചോദിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഓ യെസ്, ഹാവിംഗ് എൻ ഇറ്റേർണൽ പെർസ്പെക്റ്റീവ് ടുവർഡ്സ് ലൈഫ്.
ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കി കാണുക.
യു നോ, വി ഹാവ് കമ്പാർട്ട്മെന്റലൈസ്ഡ്, ഐ ഹാവ് കമ്പാർട്ട്മെന്റലൈസ്ഡ് സീക്രട്ട് ആൻഡ് സെക്യുലർ.
നാം ഏവരും നമ്മുടെ ജീവിതങ്ങളെ ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവുമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്.
ഐ കുഡ് ഫിനിഷ് ഓൺലി two points ആർ മോർ റിമൈനിങ്, മേബി വിൽ ഡു സം ടൈം ലേറ്റർ.
എനിക്ക് രണ്ട് പോയിന്റ് മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു പക്ഷേ സമയം അനുവദിക്കുന്നുവെങ്കിൽ വേറെ സന്ദർഭത്തിൽ അതാകാം.
വി ഹാവ് ടു ചേഞ്ച് അവർ തിങ്കിങ്. ഐ ഹാവ് ടു ചേഞ്ച് മൈ തിങ്കിങ്.
നമ്മുടെ ചിന്താഗതി തന്നെ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്.
വി ഹാവ് ടു റിയർ ചിൽഡ്രൻ ഹാവിംഗ് ആൻ ഇറ്റേർണൽ perspective towards life.
Oh, ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കി കാണുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം.
We have to buy a house having an eternal perspective towards life.
ദൈവത്തെ നിത്യതയുടെ കാഴ്ചപ്പാടുള്ള നിലയിൽ ഉള്ള ഒരു ഭവനം നാം വാങ്ങണം.
We should have a job that has timed for eternal perspective towards our life.
നമ്മുടെ ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ കാണത്തക്ക നിലയിലുള്ള ഒരു ജോലി ആയിരിക്കണം നമുക്കുണ്ടാകുന്നത്.
We should get married to people men and women who have an eternal perspective towards life.
ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കി കാണുന്നവരെ വേണം നാം വിവാഹം കഴിക്കുവാൻ.
We should have a like-mindedness to give money for, because we should have eternal perspective towards life.
നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വേലക്കായിട്ട് കൊടുക്കുവാനായിട്ട് കഴിയണം. കാരണം നമ്മുടെ ജീവിതത്തെ നാം നിത്യതയുടെ കാഴ്ചപ്പാടിൽ കാണുന്നതുകൊണ്ട്.
Let's spend less on us and give more for the Lord.
നമുക്കായിട്ട് കുറച്ച് ചിലവാക്കുകയും കൂടുതലായിട്ട് കർത്താവിന് കൊടുക്കുകയും ചെയ്യാം.
Sacrificial lifestyle gives honor to God.
ത്യാഗപൂർണമായിട്ടുള്ള ജീവിതശൈലിയിൽ കൂടി കർത്താവിനായിട്ട് കൂടുതൽ കൊടുക്കാം.
Having an eternal perspective, God will really bless you. Please hear this. God will bless you.
നമ്മുടെ ജീവിതത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം നോക്കുന്നുവെങ്കിൽ, ആ നിലയിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും.
God bless this word.
ദൈവം ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് നൽകി തരുമാറാകട്ടെ.